കഴിഞ്ഞ ദിവസം ഞാൻ ഹബക്കൂക്ക് പ്രവചനത്തിൻ്റെ പശ്ചാത്തലമായി പൊതുവായ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇന്ന് ആദ്യം ആ ഹബക്കൂക്ക് എന്ന വ്യക്തിയെ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. വളരെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഹബക്കൂക്ക്. ഒന്നാമതായി, ഹബക്കൂക്ക് ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ വ്യാജമില്ലാത്ത ആൾ. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഹബക്കൂക്ക് പഴയ നിയമത്തിലെ സംശയിക്കുന്ന തോമസ് ആയിരുന്നു എന്ന്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സംശയം കിടന്നങ്ങ് തിളച്ചു മറിയുകയാണ്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് പ്രവാചകൻ കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്ന് തോന്നും, അല്ലാതെ ഒരു ദൂത് നൽകുവാനല്ല. ഹബക്കൂക്കിനെ വ്യാജമില്ലാത്ത ഒരു വ്യക്തി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാന കാരണം, ആൾ പ്രശ്നം വന്നപ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോവുകയല്ല, പിന്നെയോ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്. ഹബക്കൂക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തി ആയിരുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ, സംശയങ്ങൾ വരുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞ് ദൂരെ പോകുന്നവർ പേടിത്തൊണ്ടന്മാരാണ്, ഭീരുക്കളാണ്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ, സംശയം വരുമ്പോൾ ഇട്ടെറിഞ്ഞിട്ട് പോകുവാനുള്ള പ്രവണത ഇന്ന് അനേകയിടത്തും കാണുന്നുണ്ട്. ഇത് വിളിച്ചറിയിക്കുന്നത് സമൂഹത്തിൽ ഭീരുക്കൾ വർദ്ധിക്കുന്നു എന്നാകുന്നു. ജോലി രംഗത്ത് സംഘർഷം വരുമ്പോൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നവർ, കുടുംബത്തിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ ഓടിപ്പോകുന്നവർ, ഇവരെല്ലാം ഭീരുത്വത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നതിനാലാണ് അങ്ങനെ ചെയ്യുന്നത്. പ്രശ്നം വരുമ്പോൾ, സംശയം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, സംഘർഷം വരുമ്പോൾ അതിനെ നേരിടുന്നവർ, വിജയം വരിക്കുന്നത് വരെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ മുന്നേറുന്നവർ ഉറച്ച മനുഷ്യരാണ്, ഉരുക്ക് മനുഷ്യർ എന്ന് തന്നെ പറയട്ടെ. ഹബക്കൂക്ക് അത്തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ആത്മാർത്ഥത കൊണ്ടാണ് അത് സാധിക്കുന്നത്. അങ്ങനെയുള്ളവർ കാര്യങ്ങളെ ഗൗരവമായി കാണും. കാണുന്നതെല്ലാം കളിയല്ല. അവർ പ്രശ്നവുമായി മല്ലിടുവാൻ തയ്യാറുള്ളവരാണ്. ആത്മാർത്ഥതയുള്ളവർ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ കാര്യങ്ങൾ അംഗീകരിക്കൂ എന്നോർക്കണം. അതിൻ്റെ ഉത്തമ ഉദാഹരണമാകുന്നു ഹബക്കൂക്ക്. ഒരു വ്യക്തി ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള മനുഷ്യർ എപ്പോഴും പ്രശ്നങ്ങളെ സധൈര്യം നേരിടുവാൻ കഴിവുള്ളവരായിരിക്കും, കരുത്തുള്ളവരായിരിക്കുമെന്ന്. രണ്ടാമതായി, ഹബക്കൂക്ക് ആകാംക്ഷയുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്തിനായിരുന്നെന്നോ ആകാംക്ഷ? തൻ്റെ സ്വന്തം ജനങ്ങളെക്കുറിച്ച് ആകാംക്ഷയുള്ളവൻ, കരുതലുള്ളവൻ, ഭാരമുള്ളവൻ. വളരെ മോശമായ ഒരു ഭരണത്തിൻ്റെ സമയത്താണല്ലോ ഹബക്കൂക്ക് ജീവിച്ചിരുന്നത്. രാജാവ് ക്രൂരനും അഴിമതിക്കാരനുമായിരുന്നു. ജനങ്ങൾ തോന്നിയതുപോലെ നടന്നു. ഈ കാര്യങ്ങൾ പ്രവാചകനെ വളരെ ആകാംക്ഷാഭരിതനാക്കി. നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി താങ്കളെ ഹൃദയഭാരമുള്ള ഒരു വ്യക്തി ആക്കുന്നുണ്ടോ? മൂന്നാമതായി, ഹബക്കൂക്ക് ഒരു ക്ഷിപ്ര സംവേദനമുള്ള വ്യക്തിയായിരുന്നു. അത് മനസ്സിലായോ? പെട്ടെന്ന് ഫീല് ചെയ്യുക എന്ന് പറയില്ലേ, സെൻസിറ്റീവ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സ്വഭാവം. ഇവിടുത്തെ കാര്യം തന്നെ പറഞ്ഞാൽ ദൈവത്തോടങ്ങ് വാശി പിടിക്കുന്നത് പോലെ തോന്നാം. ഈ അനീതിയും അന്യായവും ഒന്നും എന്താ ദൈവം കാണാത്തതുപോലെ, ഒന്ന് കൈകാര്യം ചെയ്യാത്തതുപോലെ ഇരിക്കുന്നത് എന്ന് അറിയുവാൻ അങ്ങ് വെമ്പൽ കൊള്ളുകയാണ് ഹബക്കൂക്ക്. എല്ലാം അറിയണമെന്ന വാശി, പക്ഷെ ദൈവം കാണിച്ചു അതൊരിക്കലും സാധ്യമല്ല എന്ന്. പകരം പ്രവാചകൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. പ്രിയ സുഹൃത്തെ, അത് സാധിക്കുമോ? അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കുക. ഈ ജീവിതത്തിലെ സംശയങ്ങൾക്കെല്ലാം മറുപടി ദൈവം നൽകുമെന്ന് കരുതരുത്. പ്രവാചകൻ ഒന്നും മനസ്സിലാകാത്തവനായി പതറി നിൽക്കുന്നു. പക്ഷേ എത്രമാത്രം ദൈവത്തിൽ ആശ്രയിച്ചോ അത്രമാത്രം ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ പ്രവാചകന് കഴിഞ്ഞു. അതുകൊണ്ട് ക്ഷിപ്ര സംവേദനം നല്ലതാണ്, പക്ഷേ സംശയം വരുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോകരുതെന്ന് മാത്രം. നാലാമതായി, ഹബക്കൂക്ക് ലളിതനായ ഒരു വ്യക്തിയായിരുന്നു. ഹബക്കൂക്കിന് അങ്ങനെ മിന്നിത്തിളങ്ങുന്ന ഒരു വ്യക്തിത്വം ഒന്നും അല്ലായിരുന്നു എന്നോർക്കണം. അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകും. വളരെ സാധാരണക്കാരൻ, പക്ഷേ ദൈവം അവനെ വിളിച്ചു. അവന് അവനിൽ തന്നെ പുകഴുവാൻ ഒന്നുമില്ല. അവൻ്റെ പരാതികൾ ശാന്തമായി എന്ന് മാത്രമല്ല, അത് ഉറപ്പിൻ്റെ അനുഭവത്തിൽ ചെന്നെത്തി. ദൈവം നോക്കുന്നത് വെട്ടിത്തിളങ്ങുന്ന വ്യക്തിത്വത്തെയല്ല എന്നോർക്കണം. പൂർണ്ണ സമർപ്പണമുള്ള സാധാരണക്കാരെയാകുന്നു ദൈവം നോക്കുന്നത്. ദൈവം അതാണ് അന്വേഷിക്കുന്നത്. ഒരു വ്യക്തിയെ കണ്ടാൽ കൊള്ളാം എന്നതുകൊണ്ട് ആ ആളിന് പ്രസംഗപീഠത്തിൽ നിൽക്കുവാനായി അവസരം നൽകുന്ന മനോഭാവം വളരെ നിർഭാഗ്യകരമാണ്. അഞ്ചാമതായി, ഹബക്കുക്കിൻ്റെ വേറൊരു സ്വഭാവം അവനൊരു പാട്ടുകാരനായിരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ സംശയമില്ലല്ലോ. മൂന്നാം അധ്യായം ഈ വലിയൊരു പാട്ടാണ് നാം കാണുന്നത്. മൂന്നാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ അധ്യായത്തിൽ പ്രശ്നത്തിൻ്റെ നടുച്ചുഴിയിൽ നട്ടം തിരിഞ്ഞ പ്രവാചകൻ മൂന്നാം അധ്യായത്തിൽ പാട്ടുപാടുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ തന്നെ പ്രയാസമില്ലേ? ദൈവത്തിൽ ആശ്രയം അർപ്പിക്കുന്ന ഏതൊരു ഭക്തനും ഏത് സാഹചര്യത്തിലും പാട്ടുപാടാമെന്നതാണ് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്കത് കൂടുതലായി പരിശോധിക്കാം. 6-ാമതായി, ഹബക്കൂക്ക് ഒരു പ്രതീകമായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. ഈ പുസ്തകം കെട്ടുകഥയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞത് ഹബക്കൂക്ക് തൻ്റെ പേരിൻ്റെ അർത്ഥത്തിന് യോജിച്ച സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. എന്തായിരുന്നു ഹബക്കൂക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം? ആലിംഗനം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ഒട്ടിച്ചേരുന്ന എന്നൊക്കെയാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ നാം കാണുന്നത് ഹബക്കൂക്ക് ദൈവത്തോട് ഒട്ടിച്ചേർന്നതുപോലെ, അള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെ എന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. തൻ്റെ ദേശത്തിന് എന്ത് സംഭവിച്ചാലും മറ്റുള്ളവർ എങ്ങനൊക്കെ നടന്നാലും ഞാൻ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുമെന്ന മനോഭാവം. ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന ആസാഫും ഒടുവിൽ പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നോ? 73-ാം സങ്കീർത്തനം 28-ാം വാക്യം. എന്നാൽ എൻ്റെ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത്. ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന ജീവിതം ദുരിതപൂർണമായിരിക്കും. എല്ലാം ഭൗതികമായി ഉണ്ടായാൽ തന്നെ സംശയവും സംഘർഷവും വിട്ടുമാറില്ല എന്ന സ്ഥിതി. സംശയം ഒരു വലിയ ശത്രുവല്ലേ? സത്യസന്ധനായ ഹബക്കൂക്ക് പ്രവാചകൻ ഒരു പ്രതിസന്ധിയിലാണ്. നീതിമാനായ ദൈവം ദുഷ്ടത അനുവദിക്കുന്നത് പ്രവാചകന് മനസ്സിലാകുന്നില്ല. ഹബക്കൂക്ക് തൻ്റെ ദേശമായ യഹൂദയിലേക്ക് സൂക്ഷിച്ചു നോക്കി. എവിടെയും അക്രമം, സങ്കടം, നാശം, ക്രൂരത, ഭീകര പ്രവർത്തനങ്ങൾ. ഈ അസഹനീയമായ സാഹചര്യം നോക്കി പ്രവാചകൻ ദുഃഖം നിറഞ്ഞവനായി. എന്നിട്ട് പരിഹാരമുണ്ടാക്കണേ എന്ന അഭയയാചനയോടെ ദൈവത്തെ അന്വേഷിച്ചു. യാതൊരു പ്രതികരണവും ദൈവത്തിൽ നിന്നും ലഭിച്ചില്ല. തൻ്റെ ജനം പാപത്തിൽ മുഴുകിയിട്ടും ദൈവത്തിന് ചലനമുണ്ടായതായി കണ്ടില്ല. ജനത്തിൻ്റെ നിഷ്ഠൂരത കാണാതെ വണ്ണം, അന്ധമായ മിഴികളും പ്രവാചകന്റെ രോധനം കേൾക്കാതെ വണ്ണം ബധിരമായ കാതുകളുമാണ് അനുഭവമായത്. ഇതെല്ലാം അനുഭവിച്ച പ്രവാചകന്റെ ഹൃദയം സംശയത്താൽ നിറഞ്ഞു. എന്തുകൊണ്ടിങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ എന്ന ചോദ്യത്താൽ പ്രവാചകൻ തൻ്റെ ശബ്ദമുയർത്തുന്നു. ഇനിയും നമുക്ക് ഈ പ്രവചനത്തിലേക്ക് തന്നെ ഒന്ന് പ്രവേശിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. പ്രവാചകം എന്നതിൻ്റെ അർത്ഥം നഹൂമിൻ്റെ പുസ്തകം പഠിച്ചപ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിച്ചതാണ്. പ്രവാചകം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഭാരം, അല്ലെങ്കിൽ ചുമക്കുക എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യായവിധി എന്നതാണ്. സത്യത്തിൽ ഇത് ഹബക്കൂക്കിൻ്റെ ചോദ്യമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ഉത്തരമാകുന്നു. ദൈവത്തിൻ്റെ ഉത്തരമാകുന്നു യഥാർത്ഥത്തിൽ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലെ പ്രവചനം. ദൈവത്തിൻ്റെ മറുപടി ന്യായവിധി എന്നാകുന്നു. മറ്റ് പ്രവാചകന്മാരെ പോലെ ഹബക്കൂക്ക് അതിനെ പ്രവാചകം അല്ലെങ്കിൽ ഭാരം എന്നാണ് വിളിച്ചിരിക്കുന്നത്. ദേശത്തിന്മേൽ വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധി എപ്പോഴും ദൈവമക്കൾക്ക് ഭാരമാകുന്നു. അതവരുടെ ഹൃദയം തകർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഹബക്കൂക്കിൻ്റെ ആദ്യത്തെ പ്രശ്നം എന്തുകൊണ്ട് ദൈവം ദുഷ്ടത അനുവദിക്കുന്നു എന്നുള്ളതാണ്. 2-ാം വാക്യം നോക്കിക്കാട്ടെ. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ മടിക്കുന്നു എന്നാകുന്നു ഹബക്കൂക്ക് ദൈവത്തോട് പറയുന്നത്. തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അക്രമം കാണുന്ന പ്രവാചകൻ നിരാശയുടെ പടുകുഴിയിൽ നിന്നും ദൈവത്തോട് നിലവിളിക്കുകയാണ്. പക്ഷേ ദൈവം ഒന്നും പറയുന്നില്ല, ചെയ്യുന്നുമില്ല. ഇതാണ് ഹബക്കൂക്കിൻ്റെ വിലാപകാവ്യം. മുൻപോട്ട് പഠിക്കുമ്പോൾ നാം കാണും ഈ പുസ്തകം സ്തുതിസ്തോത്രങ്ങളുടെ പാരമ്യത്തിലും സന്തോഷാധിക്യത്തിലുമാകുന്നു ഉപസംഹരിക്കുന്നത് എന്ന്. എൻ്റെ പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസം ഉള്ള പക്ഷം, ഹബക്കൂക്ക് ചെയ്തതുപോലെ താങ്കൾ ആ പ്രശ്നം ദൈവത്തിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോകേണ്ടത്. ആത്മാർത്ഥതയോടെ ആകുന്നു താങ്കൾ കടന്നു ചെല്ലുന്നതെങ്കിൽ തീർച്ചയായും ദൈവത്തിൽ നിന്നും മറുപടി ലഭിക്കും. തൻ്റെ എല്ലാ പ്രശ്നത്തിലും ഹബക്കൂക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചു. എന്നിട്ട് ദൈവത്തിൻ്റെ മറുപടിക്കായി ക്ഷമയോടെ അവൻ കാത്തിരുന്നു. അവൻ കാവൽ മാടത്തിൽ ചെന്ന് ദൈവം പറയുന്നത് ശ്രദ്ധിച്ചു. ഒരു ഭക്തൻ പറയുകയുണ്ടായി, ഹബക്കൂക്ക് തൻ്റെ ചുറ്റുപാടുകളെ സാഹചര്യങ്ങളെ നോക്കിയപ്പോൾ ആകെ പതറിപ്പോയി. പക്ഷേ അവൻ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവശബ്ദം ശ്രദ്ധിച്ചപ്പോൾ പാട്ടുപാടി, ഉന്നതമായ പാട്ട്. 3-4 വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്, കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ട് വരുന്നു. ഇതാ ഇവിടെ ഒരു വലിയ ചോദ്യം. എന്തുകൊണ്ടാണ് ദുഷ്ടത തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ തുടരുവാൻ ദൈവം അനുവദിക്കുന്നത്? നീതികേട്, അനീതി, ശണ്ട, കലഹം എന്നുവേണ്ട സകല നീചപ്രവൃത്തികളും ആ ജനത്തിന് നടുവിൽ ഉണ്ടെന്ന് ചുരുക്കം. ഈ ചോദ്യം വളരെ പഴയത് ആയിരിക്കുന്നത് പോലെ തന്നെ ഒരു പുതിയ ചോദ്യം കൂടി ആകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. താങ്കൾക്ക് ഇന്ന് ചോദിക്കുവാൻ കൊള്ളാകുന്ന ഒരു ചോദ്യം തന്നെ ആകുന്നു ഇത്. അല്പം വിശദമായി നമുക്കതൊന്ന് നോക്കാം. ഞാൻ പശ്ചാത്തലത്തിൽ പറഞ്ഞതുപോലെ ഹബക്കൂക്ക് യോശിയ രാജാവിന് ശേഷമാകുന്നു ഈ പുസ്തകം എഴുതിയത്. തെക്കേ രാജ്യമായിരുന്ന യഹൂദയിലെ നല്ല രാജാക്കന്മാരിൽ ഒടുവിലത്തെ ആളായിരുന്നു യോശിയാവ്. യോശിയാവിന് ശേഷം യഹോവാഹാസ് രാജാവായി. ഈ ദുഷ്ടനായ രാജാവ് 3 മാസം പോലും ഭരിച്ചില്ല. അതിനും ശേഷം യഹോയാക്കീം 11 വർഷം യഹൂദ ഭരിച്ചു. അവനും ദുഷ്ടനായ ഒരു രാജാവായിരുന്നു. രാജ്യം ഛിന്ന ഭിന്നമായും വഷളായും അധപ്പതിച്ചു പോയ ഒരു സമയമായിരുന്നു അത്. മോശയിക ന്യായപ്രമാണത്തെ ലംഘിച്ചും ദൈവത്തിൽ നിന്ന് അകന്നും ജനങ്ങൾ മുൻപോട്ട് നീങ്ങി. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ട് ദൈവം ഈ ദുഷ്ടതയെല്ലാം അനുവദിക്കുന്നു എന്നതായിരുന്നു. ഒരിക്കലൊരു കോൺഫറൻസിൽ വെച്ച് ഞാൻ 2 കോളേജ് അധ്യാപകരെ കണ്ടു. യുവാക്കളായിരുന്ന അവരോട് സംസാരിക്കുവാൻ എനിക്ക് താല്പര്യം തോന്നി. അവർ രണ്ടുപേരും ദൈവവഴികളിൽ നടക്കുന്നവർ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പ്രത്യേക കോൺഫറൻസിൽ വന്നതും. ആ യുവ സ്നേഹിതന്മാർ എന്നോട് പറഞ്ഞു, അവരോടുകൂടി കോളേജിൽ പഠിപ്പിക്കുന്ന ദൈവത്തെ ഭയമില്ലാത്ത അധ്യാപകന്മാർ വിദ്യാർത്ഥികൾക്ക് ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള വിശ്വാസത്തെയും ഭക്തിയെയും നശിപ്പിക്കുവാൻ പല മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് പോലും. ആ മാർഗങ്ങളിൽ ഒന്ന് ഇപ്രകാരമാകുന്നു. അവരോട് ചോദിക്കും, സ്നേഹവാനായ ഒരു ദൈവം ഈ ലോകത്തിൽ ദുഷ്ടത അനുവദിക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇല്ലേ? സ്നേഹവാനായ ഒരു ദൈവം, അതായത് മനസ്സലിവുള്ളവൻ, ഈ ലോകത്തിൽ കഷ്ടതകൾ അനുവദിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതെ, ആരെയും വീഴ്ത്തുവാൻ പര്യാപ്തമായ മനോഹരമായ ചോദ്യമില്ലേ? ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ, ഈ സംശയം ഉള്ളിൽ പതഞ്ഞു പൊങ്ങുമ്പോൾ, സുഹൃത്തെ, താങ്കൾ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ വലിയ വെല്യമ്മച്ചിയെ വീഴ്ത്തുവാൻ മനുഷ്യവർഗത്തിൻ്റെ ശത്രു ഉപയോഗിച്ച മാർഗം അല്ലെങ്കിൽ ചോദ്യം ഇത് തന്നെയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഹവായോട് സാത്താൻ ചോദിക്കുന്നത് ഓർക്കുന്നില്ലേ? നിങ്ങൾ ആ വൃക്ഷത്തിലെ പഴം പറിച്ചു തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്നാണോ നീ പറയുന്നത്? എന്തുകൊണ്ട് ദൈവം അങ്ങനെ പറയുവാൻ ഒരു ന്യായവുമില്ല? അവൻ എത്ര നല്ലവനാണെന്നറിയാമോ? നിങ്ങൾ കേട്ടത് തെറ്റിയിരിക്കും. ഈ തോട്ടത്തിലുള്ളതിലേക്ക് ഏറ്റവും നല്ല സ്വാദുള്ളതും ഗുണമുള്ളതും കാണാൻ കൊള്ളാകുന്നതുമായ ആ ഫലം ആ വൃക്ഷത്തിലാകുന്നു. അത് തിന്നാൽ തീർച്ചയായും നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. പിന്നത്തെ കാര്യമൊന്നും പറയേണ്ട കേട്ടോ, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നല്ലവനായ ഒരു ദൈവം നിങ്ങളെ അത് തിന്നുന്നതിൽ നിന്നും വിലക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ദൈവത്തിൻ്റെ നന്മയിൽ ഹവ്വായിക്കുണ്ടായിരുന്ന വിശ്വാസത്തെ സർത്താൻ ശിഥിലമാക്കുകയായിരുന്നു. ഓർക്കണം, ശത്രു എപ്പോഴും ആരംഭിക്കുന്നത് എവിടെയാണ്? ഒന്ന് ചിന്തിച്ചേ, താങ്കളുടെ ജീവിതത്തിലും പല പാപങ്ങൾക്കും അടിമപ്പെട്ടത് ദൈവത്തെ സംശയിച്ചതുകൊണ്ടല്ലേ? സംശയം എപ്പോഴും നമ്മെ നശിപ്പിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ താറുമാറാക്കുന്നത് സംശയമാകുന്നു. സംശയം ഉണ്ടാകുന്നതിൻ്റെ 1-ാമത്തെ കാരണം ഞാൻ സൂചിപ്പിച്ചു, പിശാച് നമ്മുടെ ഹൃദയത്തിൽ സംശയം കുത്തിക്കയറ്റും. ദൈവത്തെ ശപിക്കുവാൻ നല്ലവനായ ഇയ്യോബിന് സാത്താൻ ആലോചന നൽകുന്നത് നാം വായിക്കുന്നു. അതുകൊണ്ട് സാത്താൻ്റെ ആലോചനകൾ നാം വളരെ സൂക്ഷിക്കണം. സംശയത്തിന് കാരണമാകുന്ന 2-ാമത്തെ കാര്യം ഈ ലോകത്തിൻ്റെ സമ്പ്രദായം തന്നെയാകുന്നു. പാപമയമായ ഈ ലോകത്തിന് ദൈവത്തിൽ നിന്നും എതിരായ മൂല്യങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളതിനാൽ മനുഷ്യർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെ നശിപ്പിക്കുവാൻ പര്യാപ്തമാകുന്നു. ലോകത്തിന് അതിൻ്റേതായ ജ്ഞാനവും ഉണ്ട് എന്നോർക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ജ്ഞാനത്തിന് നേരെ എതിരായി നിൽക്കുന്ന ജ്ഞാനമാകുന്നു ലോകത്തിൻ്റേത് എന്ന് നാം മറക്കരുത്. ദൈവമാകുന്നു മനുഷ്യൻ്റെ സൃഷ്ടാവ് എന്ന സത്യത്തെ എതിർക്കുന്ന പരിണാമ സിദ്ധാന്തം ഇതിന് നല്ല ഉദാഹരണമാകുന്നു. ഒരു വിശ്വാസി അഭിമുഖീകരിക്കാവുന്ന സംശയത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം ആ വിശ്വാസിയുടെ ആത്മീയ പക്വതയില്ലാതാക്കുന്നതായ അവസ്ഥയാണ്. പക്വതയില്ലായ്മ പ്രാർത്ഥനയിലുള്ള അവിശ്വാസത്തിന് കാരണമായി യാക്കോബ് പറയുന്നത് ഇരുമനസ്സും അസ്ഥിരതയുമാകുന്നു. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് ശരിയായ ഉപദേശത്തെ സംശയിക്കുന്നവരുടെ കുഴപ്പം അവർ വിശ്വാസത്തിൽ ശിശുക്കളും വേഗത്തിൽ ചതിക്കപ്പെടാവുന്നവരുമാകുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്രകാരത്തിലുള്ള സംശയം മാറിക്കെട്ടുവാൻ വളർച്ചയുള്ളതും അനുസരണമുള്ളതുമായ ഒരു ബന്ധം ദൈവവുമായിട്ട് നമുക്കുണ്ടാകണം എന്നതാണ് ആവശ്യം. അതുകൊണ്ട് സംശയം വളരെ ദോഷം ചെയ്യുമെന്ന വസ്തുത നാം മറക്കരുത്. ഹബക്കൂക്കിൻ്റെ സംശയം എപ്രകാരം അവൻ പരിഹരിച്ചു എന്ന് മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഹബക്കൂക്കിൻ്റെ ചോദ്യം തൻ്റെ സമയത്തെ സാഹചര്യത്തിന് യോജിക്കുന്നതായിരുന്നു. ജനങ്ങൾ പാപം ചെയ്തു കൂട്ടുന്നു, ഈ കാര്യത്തിൽ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന തോന്നൽ. അതുകൊണ്ട് പ്രവാചകൻ അവൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ദൈവം ദുഷ്ടത ശിക്ഷിക്കാതെ വിടുന്നു? എന്തുകൊണ്ട് ദൈവം മോശക്കാരായ പുരുഷന്മാരും സ്ത്രീകളും സമ്പൽ സമൃദ്ധിയിലേക്ക് വളരുവാൻ അവരെ അനുവദിക്കുന്നു? നമ്മുടെ ഈ കാലത്തും ഈ ചോദ്യം പ്രസക്തമല്ലേ? കുറേ നേരം കൊണ്ട് ഞാനിത് ചോദിക്കുന്നില്ലേ? അനേക ദൈവമക്കളും ഇന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മുടെ ദേശത്തെ ദുഷ്ടത എന്തുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന്. പണക്കാരെല്ലാം പിന്നെയും പിന്നെയും പണക്കാരാകുവാൻ ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു? വിലക്കയറ്റം വന്നാലും നികുതികൾ കൂട്ടിയാലും എല്ലാം ഭാരമായി തീരുന്നത് സാധാരണക്കാരന് മാത്രമില്ലേ? പണക്കാരന് കൊടുക്കുവാനുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതെങ്ങനെ താങ്ങുവാൻ കഴിയും? എന്തുകൊണ്ട് ദൈവം ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നില്ല എന്നുള്ള ചിന്ത. സുഹൃത്തെ, താങ്കളുടെ മനസ്സിലും ഉയർന്നു വരുന്നതായ ചോദ്യം ഇത് തന്നെയാണോ? നല്ലവനായിരുന്ന ആസാഫിൻ്റെ പ്രശ്നവും അതായിരുന്നു. അവൻ 73 സങ്കീർത്തനം പാടിയപ്പോൾ ഹൃദയം തുറന്ന് ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. അവൻ ഇപ്രകാരം എഴുതി, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ആസാഫ് ചുറ്റും നോക്കിയപ്പോൾ ഈ ഉയർച്ചയെല്ലാം ദുഷ്ടന്മാർക്കാണ്. അവരുടെ മക്കൾ നല്ല നല്ല നിലയിലെത്തുന്നു, പണത്തിന് പുറത്ത് പണം വാരിക്കൂട്ടുന്നു, കച്ചവടത്തിൽ ഭയങ്കര ലാഭം, കൃഷിയിൽ ഒരു കുഴപ്പവുമില്ല, കള്ളക്കടത്ത് നടത്തിയിട്ടും ആരും പിടിക്കുന്നില്ല. ഈ പാർട്ടികൾക്ക് ഒരു കുറവും കുഴപ്പവുമില്ല. അയ്യോ, ആസാഫ് ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോൾ അവൻ്റെ വിശ്വാസം ആകെ തകരുന്നതായി തോന്നി. എന്തുകൊണ്ട് ദൈവം ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നില്ല? ഹബക്കൂക്കിൻ്റെ ജനങ്ങൾ ചിന്തിച്ചു, ഓ, ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത പാർട്ടികളാണ്, ഞങ്ങൾ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ കാണിച്ചാലും ദൈവം കണ്ണടച്ചങ്ങ് വിടുമെന്നേ, അവൻ ഞങ്ങളെ ശിക്ഷിക്കുവാനൊന്നും പോകുന്നില്ല എന്ന്. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഈ ജനം തെറ്റ് ചെയ്തപ്പോൾ അവർക്ക് അല്പം ശങ്ക ഉണ്ടായിരുന്നിരിക്കാം. ദൈവം തങ്ങളെ ശിക്ഷിക്കുമോ എന്നവർ സംശയിച്ചിരുന്നു. അന്നവൻ ഒന്നും ചെയ്യാതെ വന്നപ്പോൾ അവർ ചിന്തിച്ചു, ഓ, ഇതൊന്നും അവൻ കാര്യമാക്കിയില്ലെന്നേ, ഇനിയും വലിയ കാര്യങ്ങൾ നോക്കാൻ കിടക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ തെറ്റുകളൊക്കെ അവൻ എവിടുന്ന് ശിക്ഷിക്കാനാണ്? ജ്ഞാനിയായ ശലോമൻ പറഞ്ഞു, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായി കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നുവെന്ന്. സഭാപ്രസംഗം 8:11. എത്ര വലിയ പരമാർത്ഥമാകുന്നില്ലേ? താങ്കളുടെ അനുഭവം അതുതന്നെയാകുന്നുവോ സ്നേഹിത? ആദ്യം അടി കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും മോശമാകത്തില്ലായിരുന്നു ഇല്ലേ? ആദ്യം കള്ളം പറഞ്ഞപ്പോൾ താങ്കളുടെ കാലൊടിഞ്ഞിരുന്നു എങ്കിൽ മേലിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് താങ്കൾ വന്നേനെ. അങ്ങനാണോ? ആദ്യത്തെ പ്രാവശ്യം കൈക്കൂലി വാങ്ങിച്ചപ്പോൾ ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ അതിന് മുതിരുകയില്ലായിരുന്നു. അങ്ങനല്ലേ? അങ്ങനെയാണ് മനുഷ്യൻ. സുഹൃത്തെ, ദൈവം ശിക്ഷിക്കുന്നത് വരെ പാപം ചെയ്യുവാൻ തുനിയരുതേ. ഹബക്കൂക്കിന്റെ ജനത്തിന്റെ അനുഭവം തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. മനുഷ്യന്റെ സ്വഭാവം മാറുന്നില്ല. ഇതുവരെയും മറവിലും പിൻപുറത്തും മറ്റുള്ളവർ കാണാതെയും ചെയ്തിരുന്ന പാപങ്ങൾ ഇപ്പോൾ പരസ്യമായി ചെയ്യുന്നതിന് മനുഷ്യർക്കൊരു മടിയുമില്ല. ഇന്ന് പല തെറ്റുകളും പരസ്യമായി ചെയ്തില്ലെങ്കിൽ ആ നാണക്കേട്. അങ്ങനെ വരുമ്പോൾ ദൈവദൃഷ്ടിയിൽ പാപം തെറ്റാണെന്നും അവിടുന്ന് സകല പാപങ്ങളെയും ശിക്ഷിക്കും എന്നും ഉള്ളതിന് മാറ്റം വന്നോ? ദൈവവും അല്പം ആധുനികമായി ചിന്തിക്കുവാൻ തുടങ്ങി ഇല്ലേ? ദൈവം തൻ്റെ മാർഗങ്ങളിൽ ഒന്നും ഒരയവും വരുത്തിയിട്ടില്ല. അവൻ അവൻ്റെ സ്റ്റാൻഡേർഡ് ഒട്ടും മാറ്റിയിട്ടില്ല. ദുഷ്ടതയ്ക്കുള്ള ശിക്ഷ ഉടനടി ദൈവം നൽകി ഇല്ലെങ്കിലും അവൻ ശിക്ഷിക്കും, അത് തീർച്ചയാണ്. അവിടുന്ന് താമസിക്കുന്നത് ഒരു പ്രോത്സാഹനമാക്കി എടുക്കരുതേ സുഹൃത്തെ, വളരെ സൂക്ഷിക്കണേ. ഇന്നത്തെ കാലത്ത് ദൈവന്യായവിധിയെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, പറയുന്നുള്ളൂ, പ്രസംഗിക്കുന്നുള്ളൂ. പലർക്കും ഇന്ന് ദൈവം ന്യായം വിധിക്കുന്നവനാകുന്നു എന്ന് കേൾക്കുന്നത് തന്നെ പ്രയാസമാണ്. അങ്ങനെ കേൾക്കുവാൻ താല്പര്യമില്ലെന്ന് ചുരുക്കം. ഹബക്കൂക്കിന് അനുഭവപ്പെട്ടതുപോലെ ഇന്ന് അനേകർക്കും അനുഭവപ്പെടുന്നുണ്ട്. പാപം അധികമധികം മോശമായി വരികയും എന്തും ചെയ്യാവുന്ന സ്ഥിതിയിലെത്തുകയും ചെയ്തിട്ടും ദൈവം അതിലൊന്നും പ്രവർത്തിക്കാതിരുന്നത് ഹബക്കൂക്കിനെ ആകെ പ്രയാസത്തിലാക്കി. അവർ ആയിരുന്ന ആ സാഹചര്യത്തെക്കുറിച്ച് താങ്കൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? ഇതുപോലെ അക്രമവും പാപവും പെരുകിയ ഈ കാലത്ത് ദൈവം എന്താ ഒന്നും ചെയ്യാത്തത്? ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ ഒരു ആശയവുമായി കടന്നു വന്നു. അല്ല, വേദപണ്ഡിതന്മാർ എന്ന് ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിക്കരുത്. അവർ പേരുകൊണ്ട് പണ്ഡിതന്മാരായിരുന്നു എങ്കിലും ഉള്ളിൽ വെറും പാമരന്മാരായിരുന്നു. അവർ എല്ലാം കൂടി പറഞ്ഞു ദൈവം മരിച്ചുപോയി. യഥാർത്ഥത്തിൽ അവർ അർത്ഥമാക്കിയത് ദൈവമില്ല, ദൈവം എന്നൊന്നില്ലായിരുന്നു എന്നാകുന്നു. അങ്ങനെ ഒരു നിഗമനത്തിൽ അവർ എത്തുവാൻ കാരണം എന്താണെന്ന് അറിയണ്ടേ? അവർ നോക്കിയിട്ട് മനുഷ്യന്റെ കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്നതായി അവർക്ക് തോന്നുന്നില്ല. അല്ല, സത്യത്തിൽ അവൻ ഇടപെടുന്നില്ലേ? മനുഷ്യന്റെ കാര്യങ്ങളെ ഇന്ന് നിയന്ത്രിക്കുന്നത് ദൈവമല്ലേ? സമൃദ്ധിയിലൂടെ നാം കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചു. ആളുകൾ അതിൽ അശ്രദ്ധരായി ജീവിച്ചു. ദൈവത്തിന്റെ ജനം പോലും അശ്രദ്ധരായി. ഇനിയും എത്ര നാൾ ഈ സ്വാതന്ത്ര്യവും സൗകര്യങ്ങളും ലഭിക്കും എന്ന ഭയത്തിലാണ് നമ്മുടെ സമൂഹം ഇന്ന്. എന്തിനാണെന്നറിയാമോ? ഈ സ്വാതന്ത്ര്യവും സൗകര്യവും കുറെ കൂടി സമ്പാദിക്കുവാനല്ലാതെ ദൈവത്തെ ഉയർത്തിക്കാട്ടുവാനല്ല. എത്ര ശോചനീയമായ അവസ്ഥ അല്ലേ? ഹബക്കൂക്ക് വളരെ ആർദ്രതയുള്ള ഹൃദയത്തോടു കൂടിയവനായിരുന്നു. അന്യായവും അതിക്രമവും അവൻ വെറുത്തു. അവയെ ശിക്ഷിക്കാതെ പോകുന്നത് ഹബക്കൂക്കിന് സഹിക്കുവാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. നിരപരാധികളായ ആളുകളോട് പെരുമാറിയിരുന്ന വിധങ്ങൾ, പ്രത്യേകിച്ചും ചൂഷണവും മർദ്ദനവും ഒന്നും ഹബക്കൂക്കിന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ ചോദിക്കുന്നു, ദൈവം എന്തുകൊണ്ട് അവിടെ നീ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുന്നില്ല? ശരി, അവനോട് പറയുവാൻ ദൈവത്തിനൊരു മറുപടിയുണ്ട്. ഇതാകുന്നു താങ്കളുടെ ചോദ്യമെങ്കിൽ താങ്കളോടും പറയുവാൻ ദൈവത്തിനൊരു മറുപടിയുണ്ട്. അത് ശ്രദ്ധിക്കുവാൻ തയ്യാറാണല്ലോ.